പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വർഷത്തിന്റെ അവസാനത്തെ ദിവസത്തിലേക്കാണ് വന്നിരിക്കുന്നത്. കർത്താവ് കഴിഞ്ഞ നാളുകളിലെല്ലാം ദൈവം നമ്മളെ പരിപാലിച്ചു, കർത്താവ് സൂക്ഷിച്ചു. കർത്താവിന്റെ വിധങ്ങളെയും വഴികളെയും നമുക്ക് നന്ദിയോടെ ദൈവത്തിന് ഓർക്കാം. നമുക്ക് ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് നോക്കാം. ആവർത്തന പുസ്തകം 11:11 അതിന്റെ 12 വാക്യത്തിന്റെ 2 ഭാഗം. സാധാരണ നമ്മള് വായിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അതെങ്ങനെ വായിക്കാം? ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കും. സത്യത്തിൽ ഈ ആണ്ട് കാലം, ഇതിനെയൊക്കെ ആരാണ് സൃഷ്ടിച്ചത്? ഇതിനെ സൃഷ്ടിച്ചത് ദൈവം തന്നെ. അതുകൊണ്ട് തന്നെ ആണ്ടുകളും കാലങ്ങളും കടന്നു പോകുമ്പോൾ ദൈവത്തിനൊരു അത്ഭുതമൊന്നുമില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് വർഷങ്ങളൊക്കെ കടന്നുപോയി, നാളുകൾ കടന്നുപോയി. നമ്മൾ മനുഷ്യർക്കുള്ള ഉത്കണ്ഠകളോ അല്ലെങ്കിൽ ആ നിലയിലുള്ള ചിന്തകളോ അത്ഭുതങ്ങളോ ദൈവത്തെ സംബന്ധിച്ചില്ല. കാരണം ദൈവമാണ് ഈ ആണ്ടുകളും കാലങ്ങളും ഈ സംവിധാനമൊക്കെയും ഒരുക്കിയിരിക്കുന്നത്. ഈ ആണ്ടുകാലവും ദിവസങ്ങളും രാത്രിയും പകലും എല്ലാം എങ്ങനെയാ വരുന്നത്? സൂര്യനും ചന്ദ്രനും ഭൂമിയും ഭൂമിയുടെ കറക്കവും ഇതുകൊണ്ടെല്ലാം ആ വരുന്നത്. ഇതെല്ലാം ക്രമീകരിച്ചത് ദൈവം തന്നെ. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ 2017 വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു വർഷം കടന്നു പോകുന്നു, 2018 വരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ മനുഷ്യരെന്നുള്ള നിലയിൽ പലതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ദൈവത്തിന് ഇതിൻ്റെ അകത്തൊരു പുതുമയില്ല, ദൈവത്തിന് ഈ കാര്യം ഒരു അത്ഭുതമല്ല എന്ന് പ്രാഥമികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കും. നമ്മൾ നമ്മുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുമ്പോൾ ഒരാണ്ട് കടന്നു പോകുന്നതും പുതിയ ആണ്ട് വരുന്നതും നമുക്കൊരു അത്ഭുതവും അതുപോലെ തന്നെ ആകുല ചിന്തകളും ഒക്കെ വരാമെങ്കിലും ദൈവം അങ്ങനെയല്ല. ഇന്ന് തന്നെയല്ല ഇവിടെ ഈ വാക്യത്തിൽ പറയുന്നത്, ഇങ്ങനെ ദൈവം സൃഷ്ടിച്ച ആണ്ടിന്റെ വർഷത്തിന്റെ ആരംഭം മുതൽ അതിന്റെ അവസാനം വരെ ദൈവത്തിന്റെ ദൃഷ്ടി അതിന്റെ മേലിരിക്കുന്നു. കണ്ടോ, ദൈവത്തെ ഒരു പൊതുവായ ഒരു ദൈവം എന്നല്ല പറയുന്നു ആ വാക്യത്തിൽ. പിന്നെന്താ പറയുന്നു? നിന്റെ ദൈവമായ യഹോവ എന്ന് വളരെ പേഴ്സണലായിട്ട് വളരെ വ്യക്തിപരമായിട്ട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തിന്റെ ആഗങ്ങളിലേക്ക് നമുക്ക് ഈ കാര്യത്തെ കൊണ്ടുവരാം. 2017 തുടക്കം മുതൽ ഒടുക്കം വരെ എന്റെ ദൈവത്തിന്റെ ദൃഷ്ടി എന്റെ മേലുണ്ടായിരുന്നു. ആണ്ടെന്ന് പറയുമ്പോ അത് കേവലം ആ വർഷം മാത്രമല്ലല്ലോ, ആ വർഷത്തിലൂടെ കടന്നു പോകുന്ന നാം ഓരോരുത്തരുമാണ്. നമ്മുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടായിരുന്നു. ദൈവം ആ കാര്യങ്ങളെ പരിപാലിച്ചു മുന്നോട്ട് കൊണ്ടുവന്നു. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഒരു വലിയൊരു പുതിയ ചിന്തയൊന്നുമല്ല. പക്ഷേ ഞാൻ പലപ്പോഴും പല കാര്യങ്ങളോടുള്ള ബന്ധത്തിലും പലപ്പോഴും സഹോദരന്മാർ പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പലരും ചിന്തിക്കുന്ന എനിക്കിതിനെല്ലാം മറുപടി ഉണ്ടെന്ന്. പക്ഷേ സത്യത്തിൽ എനിക്കിതിനൊന്നും മറുപടിയില്ല. പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി സംഭവിക്കും. ഇന്നലെ ഒരു മരണം കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് സഹോദരന്മാര് മടങ്ങി വരുമ്പോൾ വിളിക്കുകയാണ്. നമ്മുടെ ഒരു സഹോദരൻ നെഞ്ചിന് വേദനയായിട്ട് ICU അഡ്മിറ്റാണ്. അപ്രതീക്ഷിതമായിട്ട് ഓരോ കാര്യങ്ങൾ വരിക. അപ്പോ പലരും എന്താ ബ്രദറെ എന്താ ചെയ്യേണ്ടത്? അപ്പോഴൊക്കെയും ഞാന് പറയാറുള്ളത് ഒരു കൊച്ചു കാര്യമാണ്, ദൈവമുണ്ട് എന്ന് പറയും. ദൈവം അതൊരു പുതിയ കാര്യമാണ്, ദൈവമുണ്ടെന്നുള്ള പുതിയ കാര്യമല്ല. പക്ഷേ ദൈവം ഉണ്ട്, സ്നേഹവാനായ ദൈവമുണ്ടെന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ വന്നാൽ അതുകൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കുള്ളൂ. അല്ലാതെ വേറെ അതിനെ കവിയുന്ന പ്രശ്നമൊന്നുമില്ല. ദൈവത്തെ കവിയുന്ന പ്രശ്നമൊന്നുമില്ല. സ്നേഹവാനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പിനെ കവിയുന്ന ഒരു പ്രശ്നവും ഈ ലോകത്ത് നമുക്ക് വരാനില്ല. 2017 വന്നിട്ടില്ല, 2018 വരാനും പോകുന്നില്ല. കുറച്ച് കാര്യങ്ങളാണ്, പക്ഷേ അത് നമ്മുടെ വിശ്വാസമായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വരട്ടെ. നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്റെ മേലിരിക്കുന്നു. മത്തായി ഏഴിലെ സുവിശേഷത്തില് നമ്മളൊരു വാക്യം കാണുന്നുണ്ട്. മത്തായി ഏഴ് സുവിശേഷത്തില് കർത്താവായ യേശു ഒരിക്കല് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, എന്നെ ആരെന്ന് എല്ലാരും പറയുന്നു എന്ന് ചോദിച്ചു. സാധാരണ ആളുകൾ എന്തോ പറയുന്നതിനെ കുറിച്ച് ലീസ്റ്റ് ബോധേഡാണ് കർത്താവ്. കർത്താവ് ഒട്ടും ആളുകൾ എന്തോ പറയുന്നു, എന്നെ കുറിച്ച് എന്തോ ചിന്തിക്കുന്നു, ഈ കാര്യത്തെ കുറിച്ച് കർത്താവ് മനുഷ്യരുടെ മുമ്പാകെ അല്ല ജീവിക്കുന്നു. പക്ഷെ അന്ന് കർത്താവ് ചോദിച്ചു, നിങ്ങൾ മനുഷ്യരെ എന്ത് പറയുന്നു എന്ന് ചോദിക്കും. അപ്പോ അവര് പറയുന്നു, അതിന്റെ മത്തായി സുവിശേഷം 16 അധ്യായം നമുക്ക് ആ സംഭവം അറിയാം. അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളാണ്. അപ്പോ അവര് പറയുന്നു, ചിലര് പറയുന്നു യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, ചിലര് ഏലിയാവെന്ന് പറയുന്നു, വേറെ ചിലര് എല്ലാരും വളരെ തിയോളജിയൊക്കെ അറിയാവുന്നതും ഇസ്രായേലിന്റെ ചരിത്രമൊക്കെ അറിയാവുന്നവരുമാണ്. അതുകൊണ്ട് അവരിതൊക്കെ ഇതിന്റെ അകത്ത് ഗവേഷണമൊക്കെ നടത്തിയിരുന്നു. അത്രയത്തിൽ നിന്ന് വന്ന ചെറുപ്പക്കാരൻ, ഇവനെ ഏത് കള്ളിയിലാണ് നമുക്ക് ഒതുക്കേണ്ടത് എന്ന് ചിന്തിച്ച് അവർ ചിലർ പറഞ്ഞു, ഇത് യോഹന്നാൻ സ്നാപകനുമായി ബന്ധപ്പെട്ടതാണ്, കാരണം പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ഒരു പിന്തുടർച്ച. വേറെ ചിലർ പറഞ്ഞു, അങ്ങനെയല്ല അങ്ങനെയല്ല, ഏലിയാവ് ഏലിയാവ്. വേറെ തിയോളജി അറിയാവുന്ന കുറച്ചു പേര് കൂടിയിട്ട് ചിന്തിച്ചിട്ട് അവരുടെ ഒരു തീരുമാനത്തിലെത്തി, ഇരമ്യാവ് ഉണ്ടല്ലോ, ഇരമ്യാവ് ഇരമ്യാവ്. ഇങ്ങനെയൊക്കെ പറയുന്നു. വേറെ ചിലർ പറഞ്ഞു, അങ്ങനെ നമ്മളൊരു ഒരു പ്രത്യേക ഒരു ഇതൊന്നും പറയണ്ട, ദൈവം അയച്ച കാലാകാലങ്ങളിൽ അയച്ച പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്ന് നമുക്ക് പൊതുവായി പറഞ്ഞാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചർച്ചകളും കർത്താവിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ശിഷ്യന്മാർ പറഞ്ഞത്. അപ്പോൾ കർത്താവ് ചോദിച്ചു, നിങ്ങളോ? അതാണ് പ്രധാനം. ലോകം പലതും പറയും, നിങ്ങളോ? നമ്മുടെ കർത്താവ് ചോദിക്കുന്നത്, ഈ ലോകം പല കാര്യങ്ങൾ ദൈവത്തെ കുറിച്ച് യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്താ കണ്ടിട്ടുള്ളത് എന്നറിയാൻ കർത്താവിന് താല്പര്യമുണ്ട്. നിങ്ങൾ എന്നാ പറയും? ഉടനെ ശിമോൻ പത്രോസ് 16:16, തൈ 16:16, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറയും. രണ്ട് കാര്യങ്ങളാണ് ആ ഏറ്റുപറച്ചിലിൽ ഉള്ളത്. എന്താണ് അത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. യേശു എന്താണ്? യേശു എന്താണ്? യേശു ദൈവത്തിന്റെ പുത്രനാണ്. അങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നു, മതിയായിരുന്നു. പക്ഷേ ശിമോൻ പത്രോസ് പറഞ്ഞു വന്നപ്പോ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. പ്രിയപ്പെട്ടവര്, ദൈവത്തിന് ജീവനുണ്ട്, അതൊരു പുതിയ കാര്യമാണോ? അല്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് നമ്മുടെ മനസ്സിലൊന്ന് വരുന്നത് കൊള്ളാം. മാർട്ടിൻ ലൂഥർ എന്ന് പറയുന്ന ദൈവത്തിന്റെ ഭാര്യയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. മാർട്ടിൻ ലൂഥർ, അദ്ദേഹം ഈ റിഫർമേഷന് ദൈവം ഉപയോഗിച്ച 16-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ച ദൈവഭക്തനാണ്. അദ്ദേഹം വളരെ വൈകി ഒരു വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതും എങ്ങനെയാണ് നമ്മളിപ്പോൾ നമ്മുടെ ഭാഷയില് ആ ചരിത്രങ്ങളൊക്കെ കൊടുക്കുന്നത്. അദ്ദേഹം റോമൻ കത്തോലിക്ക സഭയ്ക്കെതിരെ ഒരു റിഫർമേഷൻ മൂവ്മെന്റ് ഒരു ആ നിലയിൽ കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ചു വരാം. അങ്ങനെ വന്നപ്പോ പല അച്ഛന്മാരുടെ ഇടയിലും പുരോഹിതന്മാരുടെ ഇടയിലും കന്യാസ്ത്രീകളുടെ ഇടയിലും ഇദ്ദേഹം മുന്നോട്ട് വെച്ച എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന ആ ഒരു സന്ദേശത്താൽ ഈ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും പോലും ചിലരെ പിടിക്കപ്പെട്ടപ്പോ, ഇതാ ഒരു കന്യാസ്ത്രീകളുടെ ഒരു സ്ഥാപനത്തിൽ നിന്ന്, അവരുടെ ഒരു അമ്മമാരുടെ ഒരു വീട്ടിൽ നിന്ന് കുറച്ച് കന്യാസ്ത്രീകൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു കുതിരവണ്ടിയിൽ മറ്റെന്തോ സാധനം കൊണ്ടുപോകുന്ന ഒരു കുതിരവണ്ടിയിൽ കുതിരവണ്ടിക്കാരനുമായിട്ടുള്ള അങ്ങനെ ഒരു ക്രമീകരണം ചെയ്ത്, അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് പുറത്തു വിടുകയില്ല, അവിടെ നിന്ന് അവർ പുറത്തു വന്നു. പുറത്തു വന്ന് കുറച്ച് കന്യാസ്ത്രീകൾ ഈ സത്യത്താൽ പിടിക്കപ്പെട്ട് മുന്നോട്ട് വന്നപ്പോ ഇവരെ വിവാഹം കഴിപ്പിച്ച് അയക്കേണ്ട ഉത്തരവാദിത്വം മാർട്ടിൻ ലൂഥറിനായി. അങ്ങനെ ഓരോരുത്തരെ ആയിട്ട് അദ്ദേഹം കല്യാണം കഴിപ്പിച്ചയച്ചു. കല്യാണം കഴിപ്പിച്ചയച്ചപ്പോ ഒടുവിൽ ഒരു സഹോദരി മാത്രമേ ശേഷിച്ചു. ഒടുവിൽ ഇവളെ കല്യാണം കഴിക്കാൻ പറ്റിയ ആരെയും കിട്ടിയില്ല. അപ്പൊ എല്ലാരും കൂടെ പറഞ്ഞു, മാർട്ടിൻ ലൂഥർ നിങ്ങൾ അവിവാഹിതനാണല്ലോ, വൈനോ നിങ്ങളൊക്കെ കല്യാണം കഴിച്ചാലല്ല. അപ്പോ മാർട്ടിൻ ലൂഥർ പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെ ആകാം എന്ന് പറഞ്ഞാണ് ആ സഹോദരിയെ കല്യാണം കഴിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ആ ചരിത്രമല്ല പറയാൻ വന്നു. ആ സഹോദരി വളരെ കാഴ്ചപ്പാടുള്ള ഒരു സഹോദരിയായിരുന്നു. ഒരു ദിവസം മാർട്ടിൻ ലൂഥർ ഈ നിലയിൽ നിരാശനായിട്ട് പല തനിക്കെതിരെ നോക്കുക, വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് ഒരു വലിയൊരു ശക്തിദുർഗം പോലെ നിന്ന, അതിന് വിള്ളലൊന്നും വീഴ്ത്താനൊക്കാതെ നിന്ന, തലമുറകൾ നിന്ന, നൂറ്റാണ്ടുകൾ നിന്ന റോമൻ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ആ ബാബിലോന്യമായ ആ സംവിധാനത്തിനെതിരെ ദൈവം ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹം അതിനെതിരെ നിന്നപ്പോ നമുക്ക് ഊഹിക്കാൻ കഴിയും എത്രയെത്ര നിലയിലുള്ള പ്രതികൂലങ്ങൾ തനിക്കെതിരെ വന്നു. അങ്ങനെ പ്രതികൂലങ്ങൾ തനിക്കെതിരെ ആഞ്ഞടിച്ച ഒരു സന്ദർഭം താന് നിരാശപ്പെട്ടു പോയി. താന് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട മനുഷ്യനാണെങ്കിലും താനും ഒരു മനുഷ്യനാണല്ലോ. മനുഷ്യസഹജമായ നിലയിൽ താന് നിരാശപ്പെട്ടു പോയി. നിരാശപ്പെട്ട് മാർട്ടിൻ ലൂതർ തലയ്ക്ക് കയ്യൊക്കെ കൊടുത്ത് ഇങ്ങനെ നിരാശനായിട്ട് സ്വന്തം വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സഹോദരി നമുക്കറിയാം അവളെ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് മാർട്ടിൻ ലൂതറിന്റെ മുമ്പിൽ വന്നു. അവരുടെ രീതി അനുസരിച്ച് ആരെങ്കിലും മരിക്കുമ്പോഴാണ് ആളുകൾ കറുത്ത വസ്ത്രം ധരിക്കുന്നത്. ഉടനെ മാർട്ടിൻ ലൂതർ സഹോദരിയോട് ചോദിച്ചു, ഭാര്യയോട് ചോദിച്ചു, ആരാ ഇന്ന് മരിച്ചതെന്ന് നോക്കി. ഉടനെ ആ സഹോദരി പറഞ്ഞു, മാർട്ടിൻ ലൂതറിന്റെ ദൈവം, മാർട്ടിൻ ലൂതറിന്റെ ദൈവം മരിച്ചു, മാർട്ടിൻ ലൂതറിന്റെ ദൈവം മരിച്ചു പോയി, അതിനാണ് ഞാൻ ഇന്ന് കറുത്ത വസ്ത്രം ധരിച്ചത്. ആ ഒരു കൊച്ചു വാചകം മാർട്ടിൻ ലൂതറിനോട് ഇടപെട്ടു. മാർട്ടിൻ ലൂതർ വിചാരിച്ചു, ശരിയല്ലേ, എന്റെ ദൈവം മരിച്ചോ? ഇല്ല, മരിച്ചില്ല, മരിച്ചില്ല. എന്റെ ദൈവം എന്താ? ജീവിക്കുന്നു, ജീവിക്കുന്നു, ജീവനുണ്ട്, ജീവനുണ്ട്. ദൈവമാണ്, നമുക്കറിയാം, പൊതുവായിട്ട് അറിയാം ദൈവത്തിന് മരണമില്ലെന്നറിയാം. എങ്കിലും പ്രത്യേക ജീവിത സാഹചര്യങ്ങളുടെ മുമ്പിൽ ഇതാ ദൈവം ജീവനുള്ള ദൈവമാണ് എന്നുള്ളതൊക്കെ ഒരു വെളിപ്പാടായിട്ട് കിട്ടിയാൽ അതിന്റെ മുമ്പാകെ അലിഞ്ഞില്ലാതായി തീരാനുള്ള പ്രശ്നങ്ങളേ നമുക്കുള്ളൂ. അതുകൊണ്ടാവണം ഇവിടെ ഇതാ ശിമോൻ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. ജീവനുള്ള ദൈവം, പ്രിയപ്പെട്ടവരെ, നമ്മൾ സേവിക്കുന്നത് ജീവനുള്ള ഒരു ദൈവത്തെയാണ്. ജീവനുള്ള ദൈവം, അതാണ് കർത്താവിന്റെ ഒരു കാര്യം. ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ, രണ്ടാമത് ക്രിസ്തു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്നുള്ളത് കർത്താവിന്റെ ആ എക്സിസ്റ്റൻസിനെ കാണിക്കുന്നു. ക്രിസ്തു എന്നുള്ളത് തന്റെ ശുശ്രൂഷയെ, തന്റെ ആ പ്രവർത്തന വിധത്തെ കാണിക്കുന്നു. താൻ അഭിഷിക്തനാണ്. ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേർന്ന് ഇതാ ഒരു കൊച്ചു വാചകത്തിൽ ശിമോൻ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു. യേശു പറഞ്ഞു, ബർയോനെ ശിമോനെ, ഇത് സത്യത്തിൽ ഇതൊരു വെളിപ്പാട്, ഇത് നീ ആലോചിച്ചുണ്ടാക്കിയ ഒരു കാര്യം. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്താ? നമ്മുടെ ജീവിതത്തിന്റെ രംഗങ്ങളിൽ നമുക്കിതൊക്കെ പലതും തിയറിയായിട്ട് നമുക്കറിയാം. എങ്കിലും ആ രംഗത്ത്, നിരാശയുടെ ഒരു രംഗത്ത്, എല്ലാം അസ്തമിച്ചു എന്ന് കരുതുന്ന ഒരു രംഗത്ത്, എല്ലാം എനിക്കെല്ലാം പ്രതികൂലം എന്ന് യാക്കോബ് പറഞ്ഞതുപോലെയുള്ള രംഗങ്ങളിൽ ഇല്ല, ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ ക്രിസ്തു എന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് അന്നേരം നമുക്കൊരു വെളിപ്പാടായിട്ട് കിട്ടണം. സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയ. ഈ ഭാഗം നമ്മൾ പറഞ്ഞു വന്നത് ദൈവത്തെ കുറിച്ച് പറഞ്ഞു വന്നാണല്ലോ നമ്മൾ ഇവിടെ എത്തിയത്. ഈ ഭാഗം പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുക. ഈ കാര്യം നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ രംഗങ്ങളിൽ നമ്മൾ ഇത് ഏറ്റു പറയുമ്പോൾ അതിന് കൂടുതൽ തെളിച്ചം കിട്ടും. വാച്ച്മാൻ എന്ന് പറയുന്ന ദൈവഭക്തൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന്. ഈ ദൈവഭക്തന്മാരുടെ കാര്യമൊക്കെ കുറച്ച് വിചിത്രം. സാധാരണ മനുഷ്യർ കാര്യങ്ങളെ കാണുന്ന പോലെയല്ല അവർ കാര്യങ്ങളെ കാണും. നമ്മളൊക്കെ പറയുന്നത് എന്താ, വലിയ പ്രശ്നം വരുന്നൊന്നേ പ്രാർത്ഥിക്കണമെന്നല്ലേ പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞു, വാച്ച്മാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കരുത്, അന്നേരം പോയി പ്രാർത്ഥിക്കരുത്. പിന്നെന്താ വേണം? അന്നേരം ഏറ്റുപറയണം. അതായത് കർത്താവ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മതി. അതായത് പ്രാർത്ഥനയെക്കാളും അദ്ദേഹം ഒരു പ്രത്യേക കാര്യം ഊന്നി പറയാൻ വേണ്ടിയാണ് അങ്ങനെ അത് പറഞ്ഞത്. ഒത്തിരി അപേക്ഷയെക്കാളും നമ്മുടെ കൂടെ ഉണ്ട്, അവനെ കൊണ്ട് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ ക്രിസ്തു എന്റെ കൂടെ ഉണ്ട്, അത് ഏറ്റവും പറഞ്ഞാ മതി, അത് തീരും കാര്യങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഈ വർഷത്തിന്റെ ഒടുവിൽ നിൽക്കുന്ന പുതുവർഷത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കും പറയാം, ഇതാ പ്രയാസങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, അതിന്റെ മുമ്പാകെ എന്റെ ദൈവമായ യഹോവ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് നമുക്ക് പറയണം. നമ്മൾ ആ വാക്യത്തിലേക്ക് മടങ്ങി വരെ ആവർത്തന പുസ്തകം 11:12 വാക്യം, നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി നിന്റെ ദൈവം. ആ ദൈവം ജീവനുള്ള ഒരു ദൈവമാണ്. നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ അവൻ ജീവിക്കുന്നു എന്നുള്ള തിരിച്ചറിഞ്ഞ് ഒരു വെളിപ്പാടായിട്ട് ലഭിച്ച് അത് ഏറ്റു പറഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അവിടുത്തെ ദൃശ്യം ഒരു ആണ്ടിന്റെ ആരംഭം മുതൽ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എപ്പോഴും അതിന്മേലിരിക്കും. ഇത് കേവലം ഒരു വർഷം എന്നുള്ളതല്ല. ദൈവത്തിന് താല്പര്യം എന്താ? ദൈവത്തിന് ഈ ലോകത്ത് താല്പര്യമുള്ളത് എന്താ? നമ്മൾ പറയും ജെറുസലേം ഇപ്പോൾ അത് അങ്ങനെ വരുന്നു, അതിനെ ട്രംപ് ഇങ്ങനെ പ്രഖ്യാപിച്ചു. ഇതൊക്കെ ശരിയാ, ശരിയാ. ഇസ്രായേലിന് തീർച്ചയായിട്ടും തലസ്ഥാനം വേണം, ഇതെല്ലാം ശരിയായിരിക്കുമ്പോ തന്നെ ദൈവത്തിന്റെ ദൃഷ്ടി ആരുടെ മേലാ? ഓ, അവൻ രക്തം കൊടുത്ത് വീണ്ടെടുത്താൽ നമ്മുടെ മേലെ. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞല്ലോ, നിന്റെ ഹൃദയം എവിടെയിരിക്കും? നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. കൊച്ചു കാര്യമാണ്, നിക്ഷേപമുള്ളിടത്താണ് നമ്മുടെ ഹൃദയം ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ഹൃദയം എവിടാ? ദൈവത്തിന്റെ നിക്ഷേപത്തിലാണ് ദൈവത്തിന്റെ ഹൃദയം. ഈ ലോകത്ത് ദൈവത്തിന്റെ നിക്ഷേപം ഏതാ? നിക്ഷേപം എന്ന വാക്കിനെ നമ്മളൊന്ന് നോക്കുക. ഒരു നമുക്ക് എങ്ങനെയാ ഒരു നിക്ഷേപം ഉണ്ടാകുന്നു? ഒരു നിക്ഷേപം എന്ന് പറയുമ്പോൾ നമുക്കൊരു സമ്പാദ്യം ഉണ്ടാകുന്നു. നമ്മുടെ വീട്ടിൽ പല കാര്യങ്ങളുണ്ട്. രാവിലെ പത്രക്കാരൻ കൊണ്ടുവന്ന് രണ്ട് പത്രം പിക്കൗട്ടിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഹൃദയം ഈ പത്രത്തിലല്ല. ഈ പത്രം ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളതിലൊന്നും നമുക്ക് ഹൃദയമില്ല. നമ്മുടെ ഹൃദയം എവിടെയായിരിക്കുന്നത്? നമ്മള് എന്തെങ്കിലും കുറച്ച് പണമോ സ്വർണമോ എന്തെങ്കിലും നിങ്ങളുടെ ലോകം ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിലാണ് ശ്രദ്ധ. അടുക്കളയില് ഒരു കാക്ക കയറി ഒരു അപ്പക്കഷ്ണം തട്ടിക്കൊണ്ടു പോയാൽ അതിന്റെ പുറകെ അല്ല നിങ്ങളുടെ ശ്രദ്ധ. നിങ്ങളുടെ ഹൃദയം എന്താ? കള്ളം വന്ന് മറ്റേ നിക്ഷേപം കൊണ്ടുപോയോ എന്നുള്ളിടത്താണ് നമ്മുടെ ഹൃദയം. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ഹൃദയം ദൈവത്തിന്റെ നിക്ഷേപത്തിലാണ്. ഈ ലോകം നിന്നുള്ള നിക്ഷേപം നമുക്ക് എങ്ങനെയാ കിട്ടിയത്? നമ്മൾ അതിനു വേണ്ടി അധ്വാനിച്ചു. ഒരു പുരുഷായുസ് മുഴുവൻ നമ്മൾ അധ്വാനിച്ച് കിട്ടിയതിന്റെ ആകെത്തുകയാണ് നമ്മൾ ഈ ലോക്കറിൽ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ദൈവം, ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് താനെ പാടുപെട്ട് തന്റെ സ്വന്ത രക്തം അവസാനത്തുള്ള രക്തം വരെ നൽകി താൻ സമ്പാദിച്ചതാണ് ഈ നിക്ഷേപം. അത് നമ്മളാണ്, അത് നമ്മളാണ്, മറ്റാരുമല്ല. നമ്മൾ ഫാനി ക്രോസ്ബിയുടെ കാര്യം രാവിലെ പറഞ്ഞല്ലേ, ആ വരിയില് ദൈവമേ നിന്റെ സമ്പാദ്യം ഞാനാണ്. നമുക്ക് ആ ഉറപ്പുണ്ടോ? നമ്മളല്ല ദൈവത്തെ തേടിയത്, ദൈവമാണ് നമ്മളെ തേടിയത്. ദൈവത്തിന്റെ സമ്പാദ്യമാണ് നമ്മൾ. ദൈവത്തിന്റെ സമ്പാദ്യം ഉള്ളിടത്ത് ദൈവത്തിന്റെ ഹൃദയം ഇരിക്കും. അത് ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മോടൊപ്പം ദൈവത്തിന്റെ ഹൃദയമുണ്ട് എന്നൊരു കാര്യമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു. നമുക്ക് ഈ വാക്യത്തോട് ചേർന്ന് നമുക്ക് മറ്റൊരു വാക്യം നോക്കാം. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്റെ മേൽ ഇരിക്കും, ഇരിക്കുന്നു എന്ന് പറഞ്ഞ ആ പ്രസന്റ് കണ്ടിന്യൂസിൽ, കണ്ടിന്യൂസ് ടെൻസില്, തുടർ ടെൻസില് ഉള്ള ആ വാക്യത്തെ തുടർന്ന് നമുക്ക് അതുപോലെ മറ്റൊരു വാക്യം നോക്കാം. ഒന്ന് രാജാക്കന്മാരിൽ ഒരു വാക്യമുണ്ട്. ഒന്ന് രാജാക്കന്മാർ അതിന്റെ 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ ഇവിടെ ഇതാ ശലോമോനോട്, ശലോമോനോട് ദൈവം പറയുന്ന ഒരു വാക്യം, അതിന്റെ 9:3 വാക്യം. യഹോവ അവനോട് അരുളിച്ചെയ്തു എന്തെന്നാൽ, നീ എന്റെ മുമ്പാകെ കഴിച്ചിരിക്കുന്ന നിന്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു. നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എന്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിക്കാൻ തക്കവണ്ണം ഞാൻ വിശദീകരിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, എന്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും. ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ശലോമോൻ നിർമ്മിച്ചു. നിർമ്മിച്ചു കഴിഞ്ഞിട്ട് ദൈവം അവനോട് അരുളി ചെയ്യുകയാണ്, എന്റെ കണ്ണും എന്റെ ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും. ദൈവത്തിന്റെ ആലയം, അതിന്റെ ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്ത പോലാണ് ശലോമോൻ അത് ക്രമീകരിച്ചത്. ഒരു കാര്യവും ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറിയല്ല. ദൈവം കൊടുത്ത പ്ലാൻ അനുസരിച്ച്, പദ്ധതി അനുസരിച്ച് ഭംഗിയായിട്ട് അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നു, എന്റെ കണ്ണും എന്റെ ഹൃദയവും എല്ലായ്പ്പോഴും അവിടെയിരുന്നു. ഈ ദേവാലയത്തിൽ എന്താ നടക്കുന്നത്? ഈ ദേവാലയത്തിൽ എപ്പോഴും ആരാധനയാണ് നടക്കുന്നത്. ആരാധന ഇന്ന് വളരെ പലരും ഉപയോഗിക്കാറുള്ള ഒരു വാക്ക് ആരാധന എന്നൊരു വാക്ക്. ആരാധന എന്ന വാക്ക് കേൾക്കുമ്പോൾ അവർ പലപ്പോഴും അതൊരു പഴയ നിയമത്തിലെ ഒരു സ്പിരിറ്റിലാണ് ആരാധന എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ ദേവാലയത്തിലെ ആരാധന എന്തായിരുന്നു? ശലോമോന്റെ ദേവാലയത്തിലെ ആരാധന എന്തായിരുന്നു? അവിടെ ആളുകൾ വന്ന് അവിടെ യാഗങ്ങൾ കഴിക്കുന്നു, അവിടെ നിലവിളക്ക് കൊളുത്തുന്നു, അവിടെ കാഴ്ചയപ്പത്തിന്റെ മേശയില് അപ്പം ക്രമീകരിക്കുന്നു. അങ്ങനെ ഒത്തിരി പരിപാടികളാണ് പഴയ നിയമത്തിലെ ആരാധന. ഒത്തിരി പെർഫോമൻസ്, ഒത്തിരി പരിപാടികളാണ്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാ അവിടെ ആരാധന. ഇന്നും പലരും പുതിയ നിയമ കാലഘട്ടത്തിൽ വന്നിട്ടും പലരും ആരാധന എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന ചില കാര്യങ്ങളായിട്ടാ കാണുന്നു. ഞങ്ങൾ ഞായറാഴ്ച ചെന്നു, ഞങ്ങൾ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, ഞങ്ങൾ പാട്ട് പാടി, ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു. പിന്നെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്, സത്യത്തിലും ആത്മാവിലും വിശുദ്ധന്മാരോട് ഒക്കെ ശരിയാ, ഇതൊക്കെ തന്നെ ശരിയായിരിക്കുമ്പോ തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു തൂത്തുട്ടിക്കവലയിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വന്ന് നടത്തുന്ന ഒരു പെർഫോമൻസ് അല്ല ആരാധന. മറിച്ച് എന്താ, പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോ ഈ പഴയ ഉടമ്പടിയിൽ നിന്ന് കാര്യം മാറി ദൈവം ഇവിടെ ആരെയാണ് നോക്കുന്നത്? ആരാധകനെയാണ് ഒന്നാമത് നോക്കുന്നത്. നമ്മുടെ ജീവിതം മുഴുവൻ, നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിന് മുമ്പാകെ ഒരു തുറന്ന പുസ്തകമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ ഓരോ കോണിൽ നിന്നും ഓരോ നിമിഷം ആരാധനയുടെ ഒരു സുഗന്ധം ഉയരുന്നുണ്ട്, അല്ലെങ്കിൽ ഉയരണം. അതിലാണ് ദൈവത്തിന് താല്പര്യം, അല്ലാതെ നമ്മൾ വന്ന് നടത്തുന്ന. അപ്പൊ ഇതിന് പ്രസക്തിയില്ലേ? ഉവ്വ, തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട്. പക്ഷെ അത് സ്തുതിയും സ്തോത്രവും ദൈവത്തിന് നന്ദി പറയുന്നതും ഒക്കെയാണ്. അതിനും അപ്പുറത്തുള്ള ഒരു കാര്യമാണ് ദൈവത്തിന്റെ മുമ്പാകെയുള്ള യഥാർത്ഥ ആരാധകന്റെ മനോഭാവം. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇതാ, പഴയ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല. അവിടെ ആലയത്തിലായിരുന്നു അവിടുത്തെ ആരാധന ഒതുങ്ങി നിന്നത്, പരിമിതപ്പെട്ടിരുന്നു. അതുകൊണ്ട് എന്റെ കണ്ണും ഹൃദയം എല്ലായ്പ്പോഴും അവിടെ ആയിരിക്കും. പഴയ ഉടമ്പടിയിൽ ആരാധന ആലയത്തിൽ പരിമിതപ്പെട്ടത് കൊണ്ട് ദൈവത്തിന്റെ കണ്ണും ഹൃദയം അവിടെ ആയിരുന്നു. എന്നാൽ പുതിയ ഉടമ്പടി വന്നപ്പം അങ്ങനെ പരിമിതപ്പെട്ടിട്ടില്ല. ആരാധകർ തന്നെയാണ്, അവരുടെ ജീവിതത്തിന്റെ കോണയിൽ നിന്ന് തന്നെയാണ് ആരാധന ഉയരുന്നത്. നമുക്കറിയാമല്ലോ, നമ്മള് റോമർ കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തില് നമ്മള് ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും 12:1-2 ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹീനത ഉണ്ടെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പൊ ശരീരങ്ങളെ, നമ്മുടെ ശരീരാവയവങ്ങളെ ദൈവേഷ്ടത്തിനായിട്ട് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടെന്ന് വെച്ച് ദൈവേഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് റിയൽ വർഷിപ്പ്. ആ ഒരു ആരാധന അതാണ് അതിനായിട്ട് മനസ്സ് പുതുക്കുന്നത്. ഇതൊക്കെയാണ് പുതിയ ഉടമ്പടിയിലേ ഉള്ള യഥാർത്ഥ ആരാധന. അങ്ങനെയുള്ള ഒരു ആരാധകന്റെ മേൽ ദൈവത്തിന്റെ ഹൃദയവും നമുക്ക് ആ 1 രാജാക്കന്മാർ 9:3 നമ്മൾ വായിച്ച കാര്യത്തെ യഥാർത്ഥ ആരാധകനോട് ചേർത്ത് ഇങ്ങനെ പറയാം, എന്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. ഞാൻ എന്താ പറഞ്ഞു വരുന്നത്? പ്രിയപ്പെട്ടവര്, സങ്കടപ്പെടണ്ട. നമ്മൾ ദൈവത്തിന് മുമ്പാകെ ദൈവത്തിനായിട്ടൊരു യഥാർത്ഥ ആരാധകരായിട്ട് ജീവിതത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്. കണ്ണ് മാത്രമല്ല, ദൈവത്തിന്റെ ഹൃദയവും അവിടെ ഉണ്ട്. കാരണം നമ്മളാണ് അവിടുത്തെ സമ്പാദ്യം, അവിടുത്തെ നിക്ഷേപം. ആ ദൈവം ഏത് ദൈവം? മരിച്ചു പോയിട്ടില്ലാത്ത ഒരു ദൈവം, ജീവനുള്ള ഒരു ദൈവം, ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. ഓ, അതൊരു വെളിപ്പാടായിട്ട് ഇന്ന് രാവിലെ ഈ വർഷത്തിന്റെ അവസാന ദിവസം നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അതൊരു വെളിച്ചമായിട്ട് പ്രകാശിക്കട്ടെ. അപ്പോ നമ്മൾ പറഞ്ഞത് ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്, ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ എന്ന് പറഞ്ഞ ആ ഒരു വാക്യം. ഈ ആവർത്തന പുസ്തകത്തിൽ ഈ വാക്യങ്ങളൊക്കെ ആരാ പറയുന്നത്? നമുക്ക് കാണാൻ കഴിയും, മോശ ഒടുവിലായിട്ട് ഇസ്രായേൽ മക്കളോട് പറയുക, നിങ്ങൾ എന്തു വേണം, ഞാൻ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതെല്ലാം ഈ കൽപ്പനകളൊക്കെ അനുസരിച്ച് ദൈവത്തിന്റെ ജനമായിട്ട് നിൽക്കണം. അങ്ങനെ നിന്നാൽ നിനക്ക് എന്തുണ്ടാകും? ഈ പതിനൊന്നാം അധ്യായത്തിന്റെ തുടക്കം തന്നെ നോക്കുക, നീ ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം. അങ്ങനെ പ്രമാണിച്ചു നിന്നാൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? നിങ്ങൾ കടന്നുപോകുന്ന ദേശം ചെന്ന് കൈവശമാക്കാനൊക്കും ദീർഘായുസോടിയിരിക്കാനൊക്കും എന്നെല്ലാം പറഞ്ഞു പറഞ്ഞു പല കാര്യങ്ങളും. അതിന്റെ പത്താമത്തെ വാക്യം നോക്കുക, നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിശ്രയൻ ദേശം പോലെയല്ല. അവിടെ നീ വിട്ടുവിതച്ചിട്ട് പച്ചക്കറിത്തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി, ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതും ദേശമാകുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവ. കണ്ടോ, ഇത്രയും അനുഗ്രഹങ്ങളാണ്. ഇന്നും ചിലയിടത്തൊക്കെ ആരെങ്കിലും ഒക്കെ ഗൾഫിലൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ ചില സഭയിലെ ചില ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ അധ്യായം ഒക്കെ വായിക്കും. നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ പേറും പുറപ്പും അനുഗ്രഹിക്കപ്പെടും, നിന്റെ തൊട്ടി മാവ് കുഴക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും, അത് അനുഗ്രഹിക്കപ്പെടും, ഇത് അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇത് ആരാർക്ക് കൊടുത്തതാ? പഴയ നിയമത്തിലെ ആ നിലയിലുള്ള വാഗ്ദാനമാണ്. അതാ ഇന്ന് പലരും അതിലാണ് അതിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സാഫല്യം ചിലർ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയല്ല, ഇത് വേണം, തീർച്ചയായിട്ടും ഇത് വേണം. അങ്ങനെയുള്ളപ്പോ തന്നെ പൗരീകമായ ഈ നിലയിലുള്ള കാര്യങ്ങൾക്കപ്പുറത്താണ് പുതിയ ഉടമ്പടിയിലെ കാര്യം. നമ്മൾ പറഞ്ഞു വന്നത് ഇത് മോശ പറഞ്ഞതാണല്ലോ, മോശ കൊടുത്ത അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളാവുന്ന ഒരു തലവേ ആർക്കുണ്ടായിരുന്നുള്ളൂ? പഴയ ഉടമ്പടിയിലെ ഈ ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നുള്ളൂ. അവരോട് പറയുന്ന ഓരോ കാര്യവും അവർക്ക് വളരെ ഒരു സന്തോഷം നൽകുന്നു. ഇവിടെ ഇതാ, നിങ്ങള് അവിടെ ചെല്ലുമ്പോൾ കാലുകൊണ്ട് നിങ്ങൾ ചോട്ടം നനയ്ക്കണ്ട, ആകാശത്തുനിന്ന് മഴ പെയ്യുമെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അത്രത്തോളം മനസ്സിലാകുകയില്ല. എന്നാൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് വലിയൊരു സന്തോഷമുണ്ട്. എന്താ, ഇവര് നേരത്തെ എവിടെയായിരുന്നു? നേരത്തെ മിസ്രൈമിലായിരുന്നു. മിസ്രൈമിലെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത, അവിടെ എന്തു വേണം? അവിടെ കൃഷി ചെയ്താല് വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവന്ന് നനച്ച് 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 വേണം ഇത് കൃഷി ചെയ്ത് കൊണ്ടുവരാൻ. അല്ലാതെ ഈ നിലയിലുള്ള മഴയുടെ കാര്യങ്ങൾ അവിടെ ഇല്ല. അപ്പൊ അവിടെ കൃഷി ചെയ്യാൻ ആരായിരുന്നു? മിസ്രൈമ്യരാ കൃഷി ചെയ്ത്. മിസ്രൈമ്യർ കൃഷി ചെയ്യുമ്പോൾ സത്യത്തിൽ പണി ചെയ്തത് ആരായിരുന്നു? ഈ ഇസ്രായേൽ മക്കളായിരുന്നു. കാര്യം ഇസ്രായേൽ മക്കള് അവരുടെ അടിമകളായിരുന്നു. ഈ അടിമകളായി ഇസ്രായേൽ മക്കളുടെ നേരം വെളുത്ത് വൈകുന്ന വരെയുള്ള പണി എന്തായിരിക്കാം? നമുക്ക് ഊഹിക്കാം. ഇവരുടെ മിസ്രൈമ്യന്റെ തോട്ടമൊക്കെ നനയ്ക്കുന്ന, ഇവിടെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്, പച്ചക്കറി തോട്ടം പോലെ മിസ്രൈം ദേശത്ത്. അവിടെ നീ വിത്ത് വിതച്ചാൽ, പച്ചക്കറി നട്ടാ, പിന്നെ രാവിലെ മുതൽ നീ കാലുകൊണ്ട് വെള്ളം കൊണ്ടി അവിടെ കൊണ്ടുവന്ന് അത് നനയ്ക്കുകയൊക്കെ വേണം. എന്നാ നീ പോകുന്ന കനാനുണ്ടല്ലോ, അതിന്റെ ആവശ്യമില്ല, അവിടെ മേളിൽ നിന്ന് മഴ പെയ്യും എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷം. ഒരു ജീവിതകാലം മുഴുവൻ മിസ്രൈമിന് വേണ്ടി ഈജിപ്തിന് കാലുകൊണ്ട് വെള്ളം ചേവിക്കൊണ്ട് വന്ന് നനയ്ക്കാനും ഒക്കെ കഷ്ടപ്പെട്ട ആളുകളോട് പറയുക, പ്രിയപ്പെട്ടവര്, ഇനി നിങ്ങൾ അങ്ങനൊന്നും കഷ്ടപ്പെടണ്ട, നിങ്ങൾക്ക് സമയാസമയത്ത് മഴ കിട്ടുന്ന ദേശത്താണ് ഞങ്ങൾ ഇതിനെ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഉത്സാഹം. നമുക്കിന്ന് അത് ഈ വാക്കുകളുടെ ഒക്കെ അർത്ഥം അത്രത്തോളം മനസ്സിലാകുകയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ മോശം പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് വളരെ താല്പര്യമുള്ള അനുഗ്രഹങ്ങളാണ്. അതിന്റെ നമുക്ക് മറ്റൊരു വാക്യം ഈ അനുഗ്രഹത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം കൂടെ നമുക്ക് നോക്കാം. 20-ാമത്തെ വാക്യം, യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം ദീർഘായുസ്സായിട്ടായിരിക്കേണ്ടത്. കണ്ടോ, മോശയുടെ ആഗ്രഹം എന്താ? മോശയുടെ ആഗ്രഹം, ഞാൻ ഈ കനാലിലേക്ക് പോവുകയില്ല, എന്നാൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആ വാഗ്ദത്ത ദേശത്ത്, കനാലിൽ മഴയുള്ള ആ ദേശത്ത്, പാലും തേനും ഒഴുകുന്ന ആ ദേശത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളും ദീർഘായുസോടിരിക്കണം. ദീർഘായുസോടിരിക്കണം എന്ന് തന്നെയല്ല അവിടെ പറയുന്നത്, ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം. ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്ത്, ഈ ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത്, ഇംഗ്ലീഷിൽ ഒരു വേർഷനിൽ നമ്മൾ കാണുന്നത്, നിങ്ങളും നിങ്ങളുടെ മക്കളും ആ ദേശത്ത് ഭൂമിയിൽ സ്വർഗത്തിന്റെ ആ സ്വർഗം തന്നെ ഇറങ്ങി വന്നതുപോലെ നിങ്ങൾ ദീർഘായുസ്സായിട്ട് അവിടെ ഇരിക്കണം എന്നാണ്. പറഞ്ഞത് വ്യക്തമായോ? അതായത് മോശം അവിടെ പറയുന്നത്, നിങ്ങളും നിങ്ങളുടെ മക്കളും അവിടെ ദീർഘായുസായിട്ടിരിക്കണം. വെറുതെ ദീർഘായുസായിട്ടിരുന്നാ പോരാ, നിങ്ങളുടെ അവിടുത്തെ ജീവിതം എങ്ങനെയായിരിക്കണം? ഹെവൻ അപ്പോൺ എർത്ത്, സ്വർഗം ഭൂമിയിലേക്ക് താണിറങ്ങി വന്നതുപോലെ അങ്ങനെയായിരിക്കും. നമ്മളിവിടെ ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അവസാനം വരെ എന്നുള്ള അതാണ് ഇവിടെ ഊന്നി പറയുന്നത്. എന്നാൽ ഒരു ഇംഗ്ലീഷിൽ ഒരു വേർഷനിൽ അങ്ങനെയല്ല, മറിച്ച് എന്താ, നിങ്ങൾ ദീർഘായുസോടെ ആ ഭാഗത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം സംബന്ധിച്ച് എങ്ങനെയായിരിക്കണം? അതൊരു സ്വർഗാനുഭവമായിരിക്കണം, ഭൂമിയിലെ സ്വർഗാനുഭവമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങളൊക്കെ മോശ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തപ്പോൾ അതൊരു പുതിയ ഉടമ്പടിയുടെ ആത്മാവിൽ നമ്മളാണ് അനുഭവിക്കേണ്ടത്. നമുക്ക് ഇതിനോട് ചേർന്ന് എന്ത് പറയണം? നമ്മുടെ ഭൂമിയിലെ ജീവിതം ഇനി 2018 ഉണ്ടെങ്കിൽ ആ ജീവിതം എനിക്ക് ഭൂമിയിൽ തന്നെ ജീവിക്കുന്നത്, പക്ഷേ ഒരു സ്വർഗാനുഭവത്തിൽ ജീവിക്കും. നമുക്കങ്ങനെ പറയാൻ കഴിയുന്നുണ്ടോ? ഞാനും ഭാര്യ 10 കുട്ടികളും കൂടെ ജീവിക്കുന്നു, പക്ഷേ എന്റെ വീട്ടിൽ സ്വർഗം താണിറങ്ങി വന്ന സ്ഥലമാണ്. നെഞ്ചത്ത് എങ്ങി വെച്ചുകൊണ്ട് അങ്ങനെ പറയാൻ നിൽക്കൂ? അതിനർത്ഥം രാവിലെ മുതൽ വൈകുന്നവര് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണെന്നല്ല. അല്ല, ചില ദിവസങ്ങളിൽ ഒന്നും ഇല്ല, പച്ചവെള്ളമാണ്. പക്ഷേ എന്താ സ്വർഗാനുഭവം? എന്തുകൊണ്ടാ, എങ്ങനെയാണ് ഒരു സ്വർഗം ഭൂമിയിലേക്ക് താണിറങ്ങി വരാൻ ഒക്കുന്നത്? ഒരു കുടുംബത്തിൽ നമുക്കത് അനുഭവിക്കാനൊക്കും. അതിന്റെ ഒരു ഫോർട്ടൈസ്, സ്വർഗത്തിന്റെ ഒരു മുൻരുചി നമുക്ക് അനുഭവിക്കാനൊക്കും. ഒരു സഭയിൽ നമുക്കത് അനുഭവിക്കാനൊക്കും. സഹോദരന്മാർ, 29 സഹോദരന്മാരുണ്ട്, പക്ഷേ എല്ലാവരും ഏകാത്മാവിൽ ഐക്യതയോടെ അന്യോന്യ ബഹുമാനിച്ച് അന്യോന്യ കീഴടങ്ങി ജീവിക്കുമ്പോൾ സ്വർഗം ഭൂമിയിൽ താനിറങ്ങി വന്നതാണ്. കണ്ടോ, ഇവിടെ മോശം പറയുന്ന ഈ കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ 2018 നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ നമുക്കത് പ്രായോഗികമായിട്ട് നമുക്കത് കൈയാളാൻ ദൈവമിടയാക്കട്ടെ. ഇനി നോക്കുക, ആ വാക്യം മലയാളത്തിൽ നമ്മൾ വായിച്ചതുപോലെ ആണെങ്കിലും നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം അവസാനം വരെ നിങ്ങൾ ഭംഗിയായിട്ട് പോകണം എന്ന് പറഞ്ഞാൽ അത് അതിനെ നമുക്ക് എങ്ങനെയാ കാണാൻ കഴിയുന്നത്? നമുക്കതിനെ കാണാൻ കഴിയുന്നത് നമുക്ക് അവസാനത്തോളം ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആ സ്വർഗാനുഭവത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവത്തോടുള്ള നമ്മുടെ ഒരു തുറവി. നമുക്ക് ദൈവത്തിനിടയിൽ ഒരു കരട് പോലും ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ എന്തോ പൂർണ്ണത പ്രാപിച്ച ആളുകളാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ലാളിത്യത്തോടെ നമുക്ക് പറയാൻ കഴിയണം, അല്ലെങ്കിൽ കഴിയും. എനിക്കറിയാവുന്നിടത്തോളം ഞാനും ദൈവത്തിനിടയിൽ ഒരു കരടില്ല, ഞാൻ എന്തോ ഒരു പൂർണ്ണനാണെന്നുള്ളതല്ല, പക്ഷേ ഞാൻ ദൈവത്തിന്റെ സമ്പാദ്യമാണ്. ദൈവത്തിന്റെ കണ്ണ് എന്റെ മേലുണ്ട്, ദൈവത്തിന്റെ ഹൃദയം എന്നോടൊപ്പമാണ്. എന്റെ കുടുംബജീവിതം ഒരു സ്വർഗം താണിറങ്ങി വന്ന അനുഭവമാണ്. എന്റെ വ്യക്തിബന്ധങ്ങളിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നുമില്ല. എനിക്കറിയാവുന്നിടത്തോളം ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കരട് പോലും ഇല്ല എന്ന് നമ്മൾ പറയുമ്പോ, അങ്ങനെ ഇപ്പൊ നമ്മൾ പറയുമ്പോ തന്നെ അതിനെ തുടർന്ന് നമുക്ക് ചിലപ്പോൾ ഒരു പേടി വരും. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു, പക്ഷേ ഇത് വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. 2017 കഴിഞ്ഞ്, 18 കഴിഞ്ഞു, 19 കഴിഞ്ഞു, നമ്മൾ ജീവനോടിരിക്കുകയാണെങ്കിൽ ഇനി വർഷങ്ങൾ കടന്നുപോകും. ഇങ്ങനെയെല്ലാം പോകുമ്പോൾ ഇപ്പോഴുള്ള ദൈവത്തോടുള്ള ഒരു സുതാര്യമായ ആ ഒരു ബന്ധം എനിക്ക് നിലനിർത്താൻ കഴിയുമോ? അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒത്തിരി ചിന്തകളൊക്കെ വരും. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. എത്രയോ പേര് വീട് തകർന്ന ഒരു പോർക്കളമാണിത്. പാട്ടൊക്കെ വരും, കാണുന്നു ഞാൻ അസ്ഥി കൂടക. ശരിയാ, നമ്മളും ചിലപ്പോൾ ഓർക്കും. ഈ ഇവിടെ നമ്മോടൊപ്പം കസേരയിൽ ഇരുന്ന പലരും ഇല്ല, എവിടെ പോയി ഇവരിൽ പലരും? പലർക്കും നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞ വിശ്വാസകോളത്തിൽ ദൈവം കൊടുത്ത ഒരു ബോധ്യത്തോടൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല. അപ്പൊ ആ ഒരു റിസ്ക് അവിടെ ഉണ്ട്. ആ റിസ്ക് കാണുമ്പോൾ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ എന്ത് വരാം? ഒരു പേടി വരാം. ഇപ്പൊ ഞാൻ ദൈവത്തോടൊപ്പം നിൽക്കുന്നു, പക്ഷേ ഭൂമിക്ക് മേൽ, നമ്മൾ വായിച്ച വാക്യത്തോട് ചേർത്ത്, ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം, അണ്ടിൽ ദ ലാസ്റ്റ്, എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ എന്റെ ജീവിത ഭൂമികയുടെ മേൽ ആകാശം ഇങ്ങനെ നിൽക്കുന്ന ആ നിമിഷം വരെ, അവസാനം വരെ എനിക്ക് ഇങ്ങനെ ദൈവത്തോടൊരു ബന്ധം പാലിച്ചു പോകാനൊക്കുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെയുള്ള പേടി വന്നിട്ടുണ്ടോ? എനിക്ക് ഇങ്ങനത്തെ അങ്ങനെ തോന്നുന്നു. ഇങ്ങനൊക്കെ വലിയ അദ്ഭുതമെല്ലാം പറയുന്നു, പക്ഷെ ഇതിനേക്കാളും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ പല പ്രിയപ്പെട്ടവരും ഉണ്ട്. അവര് ഇന്നലെയും പല സഹോദരന്മാരെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ തിരിച്ച് വാഹന വണ്ടിയിൽ വന്നപ്പോൾ പല ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് വന്നു. പ്രിയപ്പെട്ടവർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അങ്ങനെയുള്ള പേടിയൊക്കെ വരുമ്പോ, ഇത് അഭിപ്രായ ലേഖനം 12-ാമധ്യായത്തില് നമുക്കറിയാവുന്ന, നമ്മൾ ഇനി ഇപ്പൊ പുതിയ വലിയ വാക്യങ്ങളൊന്നും തപ്പി പോണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്കറിയാവുന്ന വാക്യങ്ങൾ തന്നെ നമുക്ക് ധാരാളം. നമ്മൾ എത്രയോട്ടം വായിക്കുന്നതാണ് എബ്രായ ലേഖനം 12-ന്റെ 2-ാമത്തെ വാക്യം. വിശ്വാസത്തിന്റെ ദായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അനുഷ്ഠമാക്കി ക്രൂശിനെ സഹിച്ചു. കർത്താവിനെ നോക്കുക. കർത്താവ് എന്തോ ചെയ്തു. കർത്താവ് ഒരു ദൗത്യവുമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. കർത്താവിനെ പോലെ തന്നെ ഓരോ ദൗത്യങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അല്ലാതെ കർത്താവിന് മാത്രമായിരുന്നു ദൗത്യം, നമുക്കൊന്നും ഒരു ദൗത്യവും ഇല്ലെന്നല്ല. നമ്മളൊക്കെ ദൈവം നമ്മളെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു പ്രത്യേക നിലയിൽ, പ്രത്യേക സ്ഥലത്താക്കിയിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഒരു ദൗത്യമുണ്ട്. അത് പൂർത്തിയാക്കാൻ ഒക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം വരുമ്പോ, ഇതാ കർത്താവ് പൂർത്തിയാക്കിയേ. കർത്താവ് പൂർത്തിയാക്കി. അവിടുന്ന് എന്ത് ചെയ്തു? തന്റെ മുമ്പിലുള്ള സന്തോഷം ഓർത്ത് അപമാന ലക്ഷ്യമാക്കി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ താൻ എന്ത് ചെയ്തു? ആ കാര്യത്തിൽ നിന്നു. അതിന്റെ അകത്തൊരു കോംപ്രമൈസ് ഇല്ലായിരുന്നു. നമുക്കും കർത്താവിനെ നോക്കുമ്പോൾ കർത്താവിൽ നിന്ന് ഈ ഒരു വലിയ ധൈര്യം നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. കർത്താവിന് കഴിഞ്ഞു. കർത്താവ് എന്നോട് പറയുന്നു, എന്റെ മകനെ, മകളെ, നീ എന്നെ അനുഗമിക്കുക, എന്റെ പിന്നാലെ വരിക, എന്നെ നോക്കുക. പലപ്പോഴും നമ്മുടെ സംശയങ്ങൾ വന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണുകളെ മൂടിക്കളയാനായിട്ട് നോക്കുമ്പോൾ പിന്നെയും മൂടൽ മഞ്ഞിനിട ഇടയിലൂടെ നമ്മൾക്ക് കർത്താവിനെ നോക്കും. ഇന്നിപ്പോ ഈ കാലഘട്ടത്തിലൊക്കെ ഡിസംബർ ഒടുവൊക്കെ ആകുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ വലിയ മഞ്ഞ, മൂടൽ മഞ്ഞ ഒന്നും. പക്ഷെ ആ മൂടൽ മഞ്ഞിനിടയിലൂടെ നമുക്ക് സൂര്യനെ കാണാനൊക്കുന്ന പോലെ ഈ അവിശ്വാസത്തിന്റെ മൂടൽ മഞ്ഞിനിടയിലൂടെ കർത്താവിനെ നോക്കുക. കർത്താവ് നമുക്ക് തുല്യമായിട്ട് തന്നെ ഒരു ഗണത്തിൽ വന്നു, നമ്മളെ പോലെ തന്നെ ഈ ഭൂമി ജീവിച്ചു. പക്ഷെ പിതാവ് തനിക്ക് കൊടുത്ത ആ ദൗത്യം, അതിൽ നിന്ന് താനെ ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം താൻ മാറിപ്പോയില്ല. താൻ അവസാനം വരെ അതിൽ നിന്നു. തനിക്ക് കഴിഞ്ഞെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നമുക്കും അത് കഴിയും. അതുകൊണ്ട് സഹോദര പേടിക്കല്ലേ, ചെറുപ്പക്കാരെ പേടിക്കല്ലേ, മോളെ പേടിക്കല്ലേ. ഇത് നമുക്കൊക്കും ഒക്കും ആരാ, നമ്മുടെ കൈ കൊണ്ടാണോ പറ്റുന്നത്? ദൈവമുണ്ട്, 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 കർത്താവുണ്ട്. ദൈവം അത് ചെയ്തുകൊള്ളു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ അവന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. നമുക്ക് മറ്റൊരു വാക്യം നോക്കാം. ആവർത്തന പുസ്തകം പിന്നെ നമ്മൾ വായിച്ച വാക്യത്തോട് ചേർത്ത് ആ അധ്യായത്തിലേക്ക് വീണ്ടും വരുമ്പോൾ പിന്നെയും പല വാഗ്ദാനങ്ങളാണ് മോശ അവിടെ കൊടുക്കുന്നത്. ആവർത്തന പുസ്തകം നമ്മൾ വായിച്ച വാക്യം 11-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ് നമ്മൾ ആദ്യം വായിച്ചത്. പിന്നീട് നമ്മൾ വായിച്ചത് 20-ാമത്തെ വാക്യമാണ്. 20-ാമത്തെ വാക്യം, അതിന്റെ 24-ാമത്തെ വാക്യം കണ്ടോ? ഇതിന്റെ അകത്തെ എല്ലാ വാഗ്ദാനങ്ങളും എടുത്തു പറഞ്ഞ് നമ്മളോടുള്ള നിലയിൽ ഇതിനെ വ്യാഖ്യാനിച്ച് സന്തോഷിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സമയ ചുരുക്കം കൊണ്ട് അത് കഴിയില്ല. എന്നാൽ ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടും ഇടമൊക്കെയും നിങ്ങൾക്കാകും. കൊള്ളാം കൊള്ളാം, ആർക്കതിനും താല്പര്യമില്ലാത്ത. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും നമ്മുടേതാണ്. പിന്നെ ചിലത് അങ്ങനൊക്കെ പറയാറില്ലേ, രാവിലെ എന്തുവാ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തോ വേണം അവിടെ ആ പ്രദേശത്ത് അങ്ങോട്ട് നെടുകയും കുറുകയും നടക്കണം നടക്കണം. കുറച്ച് കഴിയുമ്പോൾ അയൽക്കാരന്റെ വസ്തുവിൽ കൂടെ നമ്മൾ നടന്നു കഴിയുമ്പോൾ ആ വസ്തു നമ്മുടേതായിരിക്കും. സമൃദ്ധി എന്തായത്, എന്തായത്? പക്ഷെ നമുക്ക് ഉള്ളംകാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾക്കാകുമെന്ന് പറഞ്ഞത് പഴയ നിയമത്തിൽ അവരുടെ ഒരു ആത്മീയ കണ്ണുകൾ അത്രത്തോളമേ ദൈവം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനനുസരിച്ചാണ് ഇവിടെ പറയുന്നത്, നിന്റെ ഉള്ളംകാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾക്കാകും എന്ന് പറയുന്നു. പക്ഷേ ഇതിനെ ഒരു ആത്മീയ തലത്തിൽ പുതിയ ഉടമ്പടിയുടെ തലത്തിൽ നമ്മൾ ഇതിനെ കണ്ടാലോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ പലതും നമ്മുടെ ഉള്ളംകാൽ ചവിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഒത്തിരി ഓർമ്മകൾ കൊണ്ടുവരുന്നു. ശത്രുവിനെ തോൽപ്പിക്കുന്നതും ശത്രുവിനെ കാലിന് കീഴിലാക്കുന്നതും ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭൂമികയിൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കാലിന് ചുവട്ടിലായിട്ടില്ല. ചിലർ പറയില്ലേ, ബ്രദറെ എന്തോ ചെയ്യാനാ, ഞാൻ അങ്ങ് ഒരു മുൻകോപക്കാരനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് സഹോദരിയോട് ഇങ്ങനെ പറഞ്ഞും പോയി. അപ്പോ എന്താ ഈ മുൻകോപം? എന്താ മുൻകോപം എന്ന് പറയുന്നത്? എന്തോ ഒരു ഇപ്പോഴും കീഴടങ്ങാത്ത നമ്മുടെ ഉള്ളംകാൽ ചവിട്ടാത്ത ഒരു സ്ഥലമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ആ ഭൂമിയിൽ എവിടോ ഒരു വേസ്റ്റ് ലാൻഡായിട്ട് നിൽക്കണം. പക്ഷേ വാഗ്ദാനം ഇതെന്താ? നീ നിന്റെ വിശ്വാസത്തോടെ ഉള്ളംകാൽ അവിടെ ചവിട്ട്, അത് നിന്റെ നിനക്കുള്ള ഇടമാകും. എന്ന് വെച്ചാൽ നമ്മളെ ഇന്ന് കീഴടക്കുന്ന പാപത്തിന്റേതായ പല തരത്തിലുള്ള അങ്ങനെയുള്ള നമുക്ക് ജയം കിട്ടാത്ത മേഖലകളിൽ നമുക്ക് ജയിക്കാനായിട്ട് കഴിയും. ഒരുപക്ഷെ മോശം ഇത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്നിരുന്ന ആളുകളുടെ മനസ്സിലൊക്കെ പല കാര്യങ്ങൾ ഓർമ്മ വന്നു കാണും. നമ്മൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരു വാക്യം നമുക്ക് നിന്ന ആളുകളോടുള്ള ബന്ധത്തിൽ നോക്കാം. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം അവിടെ 14-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള ഭാഗം. യോശുവ കനാൻ നാട് സ്ഥലം ഓരോരുത്തർക്ക് വിഭജിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ആ സ്ഥലം എന്ത് ചെയ്യണം? കൈവശമാക്കണം. പോയി കൈവശമാക്കി അവിടെയുള്ള ശത്രുക്കളെ കീഴടക്കി അത് സ്വന്തമാക്ക എന്ന് പറയുക. അങ്ങനെ പറഞ്ഞു ഓരോരുത്തർക്ക് സ്ഥലങ്ങളൊക്കെ വിഭാഗിച്ചു കൊടുക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് വന്നു. ആരാണത്? 6 മുതലുള്ള വാക്യം, 14-ാം അധ്യായം 6 മുതൽ. അത് യെഫുന്നെയുടെ മകൻ കാലേബ്. കാലേബ് വന്നിട്ട് പറയുന്നു, ഞാനെന്താ, എനിക്ക് 40, ഞാൻ ദേശം ഒറ്റ നോക്കാൻ പണ്ട് മോശ എന്നെ നിന്നെയും കൂടെ. യോശുവയോട് പറയാ, നമ്മളെ രണ്ടുപേരെയും പിന്നെ 10 പേരെയും കൂടെ അയച്ച ഒരു രംഗം ഓർക്കുന്നുണ്ടല്ലേ? അന്ന് എനിക്ക് വയസ്സ് 40 ആയിരുന്നു. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പം എനിക്ക് 80 വയസ്സായി. മുന്നോട്ട് പോയി വർഷങ്ങൾ പലതും മുന്നോട്ട്. 85 ആയി ഇപ്പോൾ എനിക്ക്. 85 ആയി അതിന്റെ 10-ാമത്തെ വാക്യത്തിന്റെ കൂടെ. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ തന്നെ എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടാനും പോകുകയും വരികയും ചെയ്യുവാനും എന്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ ഇന്ന് കൽപ്പിച്ച ആ മല എനിക്ക് വരിക. ആ മലയിൽ ആരുണ്ട്? അനാക്യമല്ലന്മാരുണ്ട്. അനാക്യമല്ലന്മാർ ഇസ്രായേലിലെ ആളുകളുടെ പേടി സ്വപ്നം ഒക്കെ ആയിരുന്നു ഈ അനാക്യമല്ലന്മാർ. നമുക്കറിയാമല്ലോ ഇവരെ മോശ ദേശമൊറ്റ നോക്കാൻ അയച്ച സമയം. അയച്ച സമയത്തൊക്കെ അനാക്യമല്ലന്മാർ അവർ നമ്മളെ തിന്നുകളയും, അവർ നമ്മളെ എന്ത് ചെയ്തുകളയും, അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടുക്കിളിയെ പോലെ തോന്നി. ചിലപ്പോ നമ്മൾ നേരം വെളുക്കുമ്പോ സൂര്യൻ കിഴക്കുദിക്കുമ്പോൾ നമ്മള് സൂര്യന് എതിരെ അങ്ങോട്ട് നടക്കുമ്പോ, ചിലപ്പോ നമ്മൾ നിലത്തൊക്കെ നോക്കി നടക്കുകയാണെങ്കിൽ എതിരെ ചില ആളുകൾ വരുമ്പോൾ ആദ്യം അവരല്ല നമ്മുടെ ദൃശ്യപ്പെടുന്നത്, അവരുടെ നീളമുള്ള ഒരു നിഴൽ വന്ന് നമ്മളെ മുട്ടും. നമ്മൾ നിലത്ത് നോക്കി നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു കൊന്നത്തെങ്ങ് പോലെ ഒരു നീളമുള്ള നിഴൽ നമ്മൾ ഞെട്ടി നിലത്തു നിന്ന് നോക്കുമ്പോൾ അവിടുന്ന് വരുന്ന ഒരു 5-അടി പൊക്കക്കാരന്, 5-അടി പൊക്കമേ ഉള്ളൂ. പക്ഷേ ഈ ചങ്ങാതിയുടെ പുറകിലാ സൂര്യൻ എന്നുള്ളതുകൊണ്ട് എന്ത് പറ്റി? അദ്ദേഹത്തിന്റെ നിഴല് 10-20 അടി നീളത്തിൽ വന്ന് അങ്ങോട്ട് നടന്നു പോകുന്ന നമ്മളെ മുട്ടുക എന്ന് പറഞ്ഞ പോലെ ഈ കാതേശ് പറഞ്ഞില്ല, ഇവരെ 12 പേരെ ദേശം വെച്ച് നോക്കാൻ ചെന്നപ്പം അവരെന്താ കനാൻ എന്ന് പറയുന്ന ആ പ്രതീക്ഷയുടെ സൂര്യൻ ഉദിക്കുന്ന ആ നാട്ടിലേക്ക് അവരങ്ങോട്ട് കടന്നു ചെന്നപ്പോ അവിടെ ചില 5-അടി പൊക്കക്കാരും 2.5-അടി പൊക്കക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ അവരുടെ നീണ്ട കറുത്ത നിഴല് കണ്ട് ഇവര് പേടിച്ചു. ഇവര് പറഞ്ഞു, എന്താ അയ്യോ, ഇവര് നമ്മളെ തിന്നുകളയും, ആളുകളെ തിന്നുകളയുന്ന ദേശമോ, നമുക്ക് ഇവിടെ നിന്ന് നിൽക്കാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞു പേടിച്ചു. ആ രംഗത്ത് കാലേബും യോശുവയും മാത്രം അവര് നിന്നു. അതിനെക്കുറിച്ച് കാലേബ് ഇപ്പൊ പറയുക, 8-ാമത്തെ വാക്യം, 14-ാം അധ്യായം 8-ാമത്തെ വാക്യം, സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി, ഞാനോ എന്റെ ദൈവമായ യഹോവയുടെ പൂർണമായി പത്തി നിന്നു. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. കാൽവെച്ച ദേശം നമ്മുടേതാകും എന്നുള്ള ആ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. ഇവിടെ ഇതാ നാളുകൾ കഴിഞ്ഞ കാലേബ് പറയുന്നു, അന്ന് മോശ പറഞ്ഞല്ലോ ഉള്ളം കാൽ ചവിട്ടുന്ന സ്ഥലം നമ്മുടേതാകുമെന്ന്, കാൽവെച്ച സ്ഥലം നമ്മുടേതാകുമെന്ന്. ഇതാ ഞാന് ദൈവത്തോടെ പൂർണ്ണമായിട്ട് പറ്റി നിന്നു, അതുകൊണ്ട് ഈ കാൽവെച്ച ദേശം എനിക്കും എന്റെ മക്കൾക്കും കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് ഈ മല എനിക്കിപ്പോൾ തരിക, ഞാനത് കീഴടക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്താ ഇത്? ഇതിന്റെ പഴയ നിയമത്തിലെ കാര്യങ്ങൾ മാറ്റി നിർത്തി പുതിയ നിയമത്തിലേക്ക് വരുമ്പോ നമ്മൾ ഇന്നും നമ്മുടെ കാലിന് കീഴിലായിട്ടില്ലാത്ത ഏതെങ്കിലും പാപങ്ങൾ, ഏതെങ്കിലും ഒക്കെ മുൻപരിചയങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കീഴടക്കുന്ന, അതിന്റെ മേൽ കാൽ ചവിട്ടുന്ന വർഷമാകണം 2018. കാരണം ദൈവത്തിന്റെ വാഗ്ദാനമാണ് നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും തരും. ദൈവം വാഗ്ദാനം ചെയ്തിട്ട് അതിന്റെ പുറകോട്ട് പോവുകയല്ല, വാഗ്ദാനം ചെയ്യുക വാഗ്ദാനമാണ്, നമുക്കത് തരും. പക്ഷെ അവിടെ കണ്ടോ, നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് പറയുമ്പം അതിനൊരു ക്ലോസ്, അതിനൊരു കണ്ടീഷൻ അതിന്റെ മുമ്പിൽ പറയുന്നുണ്ട്. യോശുവ 14:9 വാക്യം, നീ എന്റെ ദൈവമായ യഹോവയുടെ പൂർണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽവെച്ച ദേശം നിനക്ക് തരും. നമുക്കും പാപത്തിന്റെ മേൽ ജയം, അല്ലെങ്കിൽ മുൻകോപത്തിന്റെ മേൽ ജയം, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന്റെ മേൽ ഇന്ന കാര്യത്തിന്റെ മേൽ ഒക്കെ നമുക്ക് താല്പര്യമുണ്ട്. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ കാര്യത്തിൽ നമ്മൾ ഹോൾ ഹാർട്ടഡ് ആയിരിക്കണം. ദൈവമേ, എനിക്ക് ഈ കാര്യത്തിന്റെ മേൽ ജയം വേണം. ഇങ്ങനെ പോയാൽ പോരാ, പണം എന്നെ തോപ്പിച്ചുള്ളതിനിടയായിരുന്നു. എനിക്ക് ഞങ്ങളെ കുടുംബക്കാരായിട്ടേ പണത്തോട് താല്പര്യമുള്ള ആളുകളാണ്. 2017 വരെ അങ്ങനെ പോയി. പക്ഷെ 18 ആകുമ്പോ ഇവന്റെ മേലെ ഞാൻ എന്തോ ചെയ്യണം, ഞാന് കാല് വെക്കണം, ഇതെനിക്ക് കീഴടങ്ങണം എന്ന് പറഞ്ഞ് അത് കേവലം ഇന്ന് നമ്മള് മീറ്റിംഗിൽ നടത്തുന്ന ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ എടുക്കുന്ന ഒരു തീരുമാനമോ മാത്രമായി ലഭിച്ചത്, അതിനോട് പറ്റി നിൽക്കണം, പൂർണ്ണമായിട്ട് പറ്റി നിൽക്കണം. ആ തീരുമാനത്തോട് ഹോൾഹാർട്ടഡായിട്ട് നിന്നാൽ എന്തോ ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ഇത് യാഥാർത്ഥ്യമായി മാറും. എങ്ങനെ ഈ നമ്മൾ പലപ്പോഴും ഈ ക്രിസ്തീയതയിലൊക്കെ ഒത്തിരി അത്ഭുതങ്ങളാണ് ആളുകൾ പറയും. മുയലിനെ കൊപ്പിക്കകത്തുനിന്നും ഒരു വടിയെടുത്ത് ഇങ്ങനെ കാണിച്ചു ഉടനെ മുയലിനെ. ഇതുപോലൊക്കെ നമ്മളൊരു മീറ്റിങ്ങിന് ഒരു അനുഗ്രഹീതനായ ദൈവ പ്രത്യേക അനുഗ്രഹീതന്നല്ലിപ്പോ അഭിഷിക്തനായ ഒരു ദൈവഭൃത്തന്റെ മീറ്റിംഗിൽ ചെന്നിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു, ഉടനെ കാര്യങ്ങളെല്ലാം വ്യത്യാസമായി. നമുക്ക് എപ്പോഴും അത്ഭുതങ്ങളായി കഥ കേൾക്കുന്ന പോലെ, കുഞ്ഞുങ്ങള് കഥ പറയുന്ന പോലെ ഉടനെ തന്നെ രാജാവ് വന്നിറങ്ങി കാര്യങ്ങളെല്ലാം ഭംഗിയായി എന്ന് കഥ തീരുന്നത് പോലെയാണ്. നമ്മളൊക്കെ ഈ കഥകളിൽ കൊച്ചുനാളിൽ നമ്മൾ കേട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു സർപ്രൈസിന് വേണ്ടിയാ നമ്മളെല്ലാരും താല്പര്യപ്പെട്ടിരിക്കുന്നതെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഭാഗ്യക്കുറി ടിക്കറ്റുകൾ ഇത്രയേറെ വിറ്റുന്നത്. എപ്പോഴും എപ്പോ വേണമെന്നും അടിക്കാം, കൂടുതലാണ് എന്നുള്ള അതേ മനോഭാവം തന്നെ ആത്മീയതയിലും പലരും കൊണ്ടു നടക്കുക. എന്റെ ഈ മുൻകോപം, എന്റെ ആദ്യ ഇത് മറ്റേത് എല്ലാം എന്ത് ചെയ്യും? ആ അഭിഷക്തം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്തായി തീർന്നു സംഗതി? വിടുതൽ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു വിടുതൽ, അങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നു. നമ്മൾ അതിനോട് പറ്റി നിന്നാൽ, നമ്മൾ അതിനോട് എത്രത്തോളം ഹോൾ ഹാർട്ടഡ് ആയിട്ട് നിന്ന്, അങ്ങനെ നടക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ നടക്കാം. ദൈവം നമ്മുടെ ഒരു CFCയുടെ ഒരു കള്ളിക്കകത്ത് നമുക്ക് ഒതുക്കി നിർത്താൻ ഒക്കുകയില്ല. ദൈവം ദൈവമാണ്. അപ്പൊ തന്നെ നമ്മൾ ഈ കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ കാണുമ്പോ ദൈവം അങ്ങനെ വളരെ അപൂർവമായിട്ട് പ്രവർത്തിക്കാം. എന്നാൽ ഭൂരിപക്ഷം രംഗങ്ങളിലും അതിനായിട്ട് ആഗ്രഹിക്കുന്ന ആത്മാക്കളെയാണ് ദൈവം തൃപ്തിപ്പെടുത്തുന്നത്. സഹോദര സഹോദരി, നിനക്ക് ഈ പാപത്തിന്റെ മേൽ ജയം കിട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതിനായിട്ട് ഒരു നിലവിളി നിന്റെ ഹൃദയത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം തൃപ്തിപ്പെടുത്തും. ഓക്കെ, നമുക്ക് ഇവിടെ ഇതാ കാലേബ് ഈ നിലയിൽ പറയുന്നു. കാലേബിന് ആ സ്ഥലം കൊടുത്തു, കാലേബ് ആ മല പിടിച്ചു. കാലേബിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായ ഒത്തിരി കാര്യങ്ങൾ ഓർക്കാനായിട്ടുണ്ട്. 12 പേരെയാണ് അവിടെ വിട്ടപ്പോ കാലേബി യോശുവായി ഒഴിച്ച് ബാക്കി എല്ലാരും ദുർവർത്തമാനം വന്ന് പറഞ്ഞു. സംഖ്യാപുസ്തകം 13 അധ്യായത്തിലാണല്ലോ നമ്മൾ ആ രംഗം കാണുന്നത്. നമുക്ക് ഈ ഭാഗം എല്ലാം അറിയാമെന്നുള്ളത് കൊണ്ട് വിശദമായിട്ട് പറയുന്നില്ല. എന്നാൽ ആ സംഖ്യാപുസ്തകത്തില് നമ്മൾ പലപ്പോഴും യോശിയും കാലേബും, നമ്മൾ പലപ്പോഴും യോശിയെ പലപ്പോഴും ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് യോശുവും കാലേബും എന്നാണല്ലോ നമ്മുടെ പാട്ടിലും ഒക്കെ നമ്മൾ പറയുന്നത്. എന്നാൽ ഈ 13 അധ്യായം വായിക്കുമ്പോൾ കാലേബ് പലയിടത്തും യോശുവയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന അവിടെ 13 അധ്യായം അവിടെ വന്ന് അവരെ ദുർവർത്തമാനം പരത്തുന്നു. എങ്കിലും അവിടെ ഉള്ളവര് പട്ടണങ്ങൾ ബലം ഉറപ്പുള്ളവയാണ്, ജനങ്ങളൊക്കെ വലിയ വലിയവരാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ 30 വാക്യം നോക്കുക, 13:30. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മൾ ദൈവാന്മാരാകുന്നു എന്നൊക്കെ പറഞ്ഞ് അവര് ദേശ നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു, അവരതികായന്മാരാണ്, അവര് അനാത്യമല്ലന്മാർ, ഞങ്ങൾ വെട്ടുക്കളികളെ പോലെ തോന്നി എന്നെല്ലാം മറ്റൊരു പിന്നെയും പറയുമ്പോ കാലേബാണ്, കാലേബ് ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി നിന്നവരാണ്. ഇവിടെ യോശുവ ഉണ്ടാവും, പക്ഷെ കാലേബിനെ കുറിച്ചാണ് പറയുന്നത്. കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി. അല്ല, നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ ആ സ്ഥലം വന്ന് കത്താണല്ലോ, ഇതെല്ലാം ശരിയാണ്, ഓ വലിയ ആളുകളൊക്കെയാണ്, പക്ഷെ നമ്മോടുകൂടെ ഉള്ളവൻ ഇവരോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാണ് എന്ന വിശ്വാസത്തിന്റെ ഒരു വാക്ക് പറയാൻ കാലേബെ അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ 14:14 വരുമ്പോ അതിന്റെ 24 വാക്യത്തിൽ ഇവിടെ ഇത് ആ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവം ഉള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിച്ചു. ഞാൻ പറഞ്ഞത് അതിന്റെ 29 വാക്യത്തിൽ നമ്മൾ യോശുവയെ കാണുന്നുണ്ട്. ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഹൂദയുടെ മകൻ കാലേബും നിന്റെ മകൻ യോശുവയും ഒഴികെ 20 മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി എന്റെ നേരെ പൊരുപുറത്ത ഇവരെല്ലാം ഈ അവരുടെ ശവം ഈ മരുഭൂമിയിൽ വീഴും എന്ന് പറയും. അപ്പോ കാലേബ് വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ രംഗത്ത് ദൈവത്തിന് വേണ്ടി ഒരു നിലപാടെടുത്തവനാണ്. ഇന്നിപ്പോ അവന് 85 വയസ്സുള്ളപ്പം ആ കാലേബ് വന്ന് ദൈവത്തോട് ഇപ്പോഴും അവൻ പൂർണ്ണമായിട്ട് പറ്റി നിൽക്കുകയും ദൈവിക സത്യങ്ങളോട് ഒരു പക്ഷേ പുതിയ ഉടമ്പടിയിലെ നമുക്ക് പോലും അനുകരിക്കാവുന്ന ചില മാതൃക ഇവിടെ കാലേബിന്റെ ജീവിതത്തിലുണ്ട്. കാലേബ് വന്ന് ഇതൊക്കെ ആരോടാ പറയുന്നത്? യോശുവയോടാ പറയുന്നത്. ഈ യോശുവ ആരാ? യോശുവയും കാലേബ് ഇവർ രണ്ടുപേരുമാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി അന്ന് ദൈവത്തിന് വേണ്ടി നിന്ന ആളുകൾ. അപ്പൊ തന്നെ ഒന്നാമത് നിന്നതായിട്ട് ആരെ കുറിച്ചാണ് നമ്മളിപ്പോ വായിച്ചത്? കാലേബിനെ കുറിച്ചാണ് വായിച്ചത്. ഒരു രണ്ടാം സ്ഥാനം എന്ന് പറയാവുന്ന ഒരു സ്ഥാനമായിരിക്കാം ഒരു പക്ഷേ നമ്മള് ഞാൻ തീർത്ത് പറയുകയല്ല, നമുക്ക് ചിന്തയ്ക്ക് വേണ്ടി ഇങ്ങനെ പറയാം. ഒരു പക്ഷേ കാലേബിന് വേണമെങ്കിൽ യോശുവയോട് അസൂയപ്പെടാനും യോശുവയോട് വന്ന് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാതിരിക്കാനും ഒക്കെയുള്ള പല ന്യായങ്ങൾ അവന്റെ മനസ്സിലുണ്ട്. ആ ഇപ്പൊ മോശ അവസാന കാലത്ത് സത്യം പറഞ്ഞ എന്നെയായിരുന്നു ഇസ്രായേൽ സഭയുടെ എൽഡർ ആക്കേണ്ടത്, കാര്യം ഞാൻ കാലേബ് ഞാനായിരുന്നു ആദ്യം എന്തോ ചെയ്തത്, ഞാനാണ് അത് അമർത്തിയത്, യോശുവ പിന്നെ അവനും എന്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ മോശ എന്തോ ചെയ്തു, മോശ കൊണ്ട് യോശുവയെ ഇതിന്റെ നേതാവാണ്. ആ യോശുവയോട് ഇപ്പൊ ചെന്ന് ഒരു ഫേവർ ചോദിച്ചാൽ ഞാൻ പോകത്തില്ല എന്നൊന്നും തന്നെ സാധാരണ ആളുകൾ പറയും. 85 ഞാൻ തന്നെ അവനോട് ചെന്ന് ചോദിക്കാം. പ്രിയപ്പെട്ടവര്, കാലേബും യോശുവയും രണ്ടുപേരും ഒരേ പോലെയുള്ള ആളുകൾ, പക്ഷെ അവരുടെ ഇടയിൽ എന്തില്ലായിരുന്നു? ഒരു സൗന്ദര്യപ്പണക്കമില്ലായിരുന്നു. അംഗീകാരം കൂടുതൽ എന്റെ സഹോദരന് കിട്ടി, യോശുവയ്ക്ക് കിട്ടി, ഓക്കെ ആയിക്കോട്ടെ, ഇതെല്ലാം ദൈവമല്ലേ ചെയ്യുന്നത്, ദൈവം ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള നിലയിൽ കാലേബ് ആ കാര്യത്തോട് കീഴടങ്ങിയിരുന്നു. ഒരു പക്ഷെ ഈ അനാക്യമല്ലന്മാരെ തോൽപ്പിച്ചതിനേക്കാൾ നമുക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃക ഇതാണെന്ന് എനിക്ക് തോന്നി. നമ്മൾ ഒന്നിച്ചു തുടങ്ങി, ഒന്നിച്ച് സഭയിലേക്ക് വന്നു, കുറച്ച് കഴിഞ്ഞപ്പോ ദൈവം ഒരാളെ അനുഗ്രഹിച്ചു, നമ്മള് അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടില്ല. ഓക്കെ, പക്ഷേ അതിനെ തുടർന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ സഹോദരനോട് ഒരു നേരിയ അസൂയ പോലും വരല്ലേ. കാലേബ് എങ്ങനെയായിരുന്നു? കാലേബിന് അങ്ങനെയുള്ള അസൂയ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? അവൻ ദൈവത്തോട് പറ്റി നിന്നു, ദൈവത്തോട് പറ്റി നിന്നു. അതിന്റെ ഫലമായി ദൈവം 14:9 യേശു 14:9 ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നു. അതുകൊണ്ട് കാൽ വെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിട്ട് തന്നു. നമുക്ക് നമ്മുടെ മേൽ, നമുക്ക് ഈ വർഷം നമ്മുടെ മേൽ നമ്മളെ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും പാപ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ മേൽ കാൽ വെക്കുന്ന, അത് നമ്മുടെ കാലിന് കീഴിലാകുന്ന ഒരു സമയമായി തീരട്ടെ. ഒരു ഭാഗം കൂടെ വായിച്ചിരുന്നു എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. യേശുവിന്റെ പുസ്തകം 10-ാം അധ്യായത്തില് 10-ാം അധ്യായത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ കാല് ചിലരുടെ കഴുത്തെ വെക്കുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 10-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ഏത് രാജാക്കന്മാർ? 5 രാജാക്കന്മാരെ തോൽപ്പിച്ചു. ഈ രാജാക്കന്മാരെല്ലാം മക്കേദയിലെ ഗുഹയിൽ ചെന്ന് ഒളിച്ചിരിക്കുന്നു എന്ന് യോശുവയ്ക്ക് വിവരം കിട്ടി. ഉടനെ യോശുവ എന്ത് ചെയ്തു? യോശുവ ആ ഗുഹയിൽ നിന്ന് ഈ രാജാക്കന്മാരെ കൊണ്ടുവന്നു. ആ രാജാക്കന്മാരെ കുറിച്ച് 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു. യോശുവയുടെ പുസ്തകം 10:23, ഹെബ്രോൻ രാജാവ്, ഹെബ്രോൻ രാജാവ്, യർമൂത് രാജാവ്, ലാഖീഷ് രാജാവ്, എഗ്ലോൻ രാജാവ് എന്നീ 5 രാജാക്കന്മാരെ ഈ ഗുഹയിൽ നിന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ ഇസ്രായേൽ പുരുഷന്മാരെയൊക്കെയും വിളിപ്പിച്ച് തന്നോടുകൂടെ പോയ പടജനത്തിന്റെ അധിപതിമാരോട് അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെച്ചു എന്ന് പറഞ്ഞു. കണ്ടോ കണ്ടോ, ഇവരെ കനാൻനാട്ടിലെത്തി, കനാൻനാട്ടിൽ അവരെ ഒത്തിരി യുദ്ധങ്ങൾ കാത്തു നിൽക്കുക. ഇവരെ ഈ 5 രാജാക്കന്മാർ ഒന്നിച്ച് ഒരു മുന്നണി ഉണ്ടാക്കി ഈ വന്ന കനാനിലേക്ക് പുതിയതായിട്ട് വന്ന ഇസ്രായേലിനെതിരെ അവരൊരു മുന്നണി ഉണ്ടാക്കി ഒന്നിച്ച് യുദ്ധത്തിലിറങ്ങി. പക്ഷെ ദൈവം യോശുവയുടെ കൂടെ ഇരുന്നത് കൊണ്ട് യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത്. നമ്മൾ 10:14 അവസാനം നമ്മൾ അങ്ങനെ കാണുന്നു. യഹോവ തന്നെ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത് കൊണ്ട് ഈ 5 രാജാക്കന്മാരെയും കീഴടക്കാനായിട്ട് പറ്റി. കീഴടക്കാനായിട്ട് പറ്റിയെങ്കിലും ആളുകളുടെ മനഃശാസ്ത്രം അറിയാവുന്ന യോശുവ ഇവരെ കീഴടക്കി അവരുടെ തല വിട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കില്ല. ഈ രാജാക്കന്മാരെ നശിപ്പിക്കുന്നതിന് മുമ്പ് അവരെ ജീവനോടെ പിടിച്ചിട്ട് തന്റെ കീഴിലുള്ള പടജനത്തോട്, ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യും? നിങ്ങൾ വന്ന് വേണ്ട ഈ വലിയ രാജാവിന്റെ ഒക്കെ കഴുത്തേല് കാല് വീഴും. അതൊരു സിംബോളിക്കായ ഒരു നടപടി. എന്താ അത്? എല്ലാ പേടിയുടെ മേലും ഇവര് പാവപ്പെട്ട ഇസ്രായേൽ മക്കള് അടിമകളൊക്കെ ആയിരുന്നു മരുഭൂമിയിലൂടെ നടന്നു വന്നു. വലിയ യുദ്ധവും യുദ്ധതന്ത്രങ്ങളും ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളവര് ഇവിടെ എഗ്ലോൻ രാജാവുണ്ട്, യെരുശലേം രാജാവുണ്ട്, ഹെബ്രോൻ രാജാവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിച്ചായിരുന്നു. ഇവരെ 5 കൂട്ടരും കൂടെ ചേർന്ന് മുന്നണിയൊക്കെ ഉണ്ടാക്കിയപ്പോ പേടിച്ചും വരച്ചും യുദ്ധത്തിന് പോയെ. പക്ഷെ അവരെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പം യോശുവ പറയും, നിങ്ങൾ ചെന്ന് നിങ്ങൾക്കൊരു കാലത്ത് പേടി സ്വപ്നമായിരുന്ന ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെച്ചു എന്ന് പറഞ്ഞു. അവർ ചെന്ന് അവരുടെ കഴുത്തിൽ കാൽ വെച്ചു. 25-ാമത്തെ വാക്യം, യോശുവ അവരോട്, ഭയപ്പെടരുത്, ശങ്കിക്കരുത്, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, 2018 നോക്കുമ്പോ നമുക്കുള്ള അകാരണമായ പേടികളോ, നമ്മളിപ്പോ വലിയ കാര്യങ്ങളെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അതെങ്ങനാകും? നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയാണ്? ഇവിടത്തേക്കുള്ള വിവാഹം എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം യൂത്ത് മീറ്റിംഗ് നമ്മൾ നടത്തുക. യൂത്ത് മീറ്റിംഗ് നടന്നപ്പോ അതായത് യൂത്ത് മീറ്റിംഗ് നടക്കുക, യൂത്ത് മീറ്റിംഗിലെ ഒരു സെഷൻ വിവാഹം കഴിക്കാൻ പ്രായമായ നമ്മുടെ പെൺകുഞ്ഞുങ്ങളുടെയും ആൺകുഞ്ഞുങ്ങളുടെയും ഒരു പ്രത്യേക യോഗം, അവർക്ക് വേണ്ടി ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരു സെഷൻ നടത്തി. അപ്പൊ ഞാൻ പുറകിൽ നിന്ന് നോക്കിയപ്പോ ഇവിടെ ആൺകുട്ടികളുടെ ഭാഗത്ത് ഒരു 6 പേര് ഈ മുമ്പിലത്തെ 2 കസേരയിലായിട്ട് ഇരിക്കും. പെൺകുട്ടികളോ അവിടെ ഏകദേശം പുറകു വരെയിരിക്കും. അപ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, കണ്ടോ ഇത്രയും പെൺകുഞ്ഞുങ്ങൾ നമുക്കുണ്ട്, നമുക്ക് എത്ര ആൺകുഞ്ഞുങ്ങളും ഇടേണ്ട 6 പേര്. എങ്ങനെയാ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുക? എങ്ങനെയാ നടക്കുക? സഹോദര സഹോദരി, പേടിക്കണ്ട, ആരുണ്ട്? ഭയപ്പെടരുത്, ശങ്കിക്കരുത്, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. നമ്മൾ പലതും മുന്നോട്ട് നോക്കുമ്പോൾ ഒരു ജോലിയില്ല, എങ്ങനെ കാര്യം മുന്നോട്ട് പോകും? ഇന്നത്തെ കാലത്ത് മോദിയുടെ ഒത്തിരി പരിഷ്കാരങ്ങളും ഒക്കെ വന്ന് ഒത്തിരി ജോലി സാധ്യതകളൊക്കെ പോയി. ഓ, ഞാൻ ബിടെക്കും പാസ്സായി, ബിടെക് പാസ്സായത് എന്റെ എത്രയോ പേര് വെറുതെ നിൽക്കുന്നു, എനിക്ക് ഇതേവരെ ജോലിയില്ല. മോനെ പേടിക്കണ്ട, പേടിക്കണ്ട, ഭയപ്പെടരുത്, ശങ്കിക്കരുത്, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. യോശുവയ്ക്ക് ഇങ്ങനെ പറയാൻ എങ്ങനെയാ കഴിഞ്ഞത്? യോശുവയ്ക്ക് ഇങ്ങനെ പറയാൻ എങ്ങനെ കഴിഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ഒന്നാമധ്യായം, യേശുവിന്റെ പുസ്തകം ഒന്നാമധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം നോക്കുക. നേരത്തെ യോശുവയോട് ഇതേ കാര്യം തന്നെ ദൈവം പറഞ്ഞിരുന്നു. എന്തോ പറഞ്ഞു? നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യം ഉള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ശ്രമിക്കുക വരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ദൈവം ആദ്യം തന്നെ യോശുവയോട് ഈ കാര്യം പറഞ്ഞു. നീ എന്ത് വേണ്ട? നീ ഭയപ്പെടരുത്, ശ്രമിക്കരുത്, ഉറപ്പും ധൈര്യവും ഉള്ളവനായി തിരിക്കാം എന്ന് പറഞ്ഞു. അതിന്റെ 18-ാമത്തെ വാക്യം അധ്യായം അവസാനിപ്പിക്കുമ്പോഴും ദൈവം പറയുക, ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരുന്നാലും, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിട്ട് മാത്രം ഇരുന്നാൽ മതി, ബാക്കി കാര്യമൊക്കെ ഞാൻ ഏറ്റു എന്ന് നേരത്തെ ദൈവം ആരോട് പറഞ്ഞു? യോശുവയോട് പറഞ്ഞു. പ്രിയപ്പെട്ടവര്, നമ്മൾ ദൈവത്തിൽ നിന്ന് കേട്ട അളവിലെ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ ഉള്ളൂ? മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താനൊക്കെ ഉള്ളൂ. യോശുവയ്ക്ക് എങ്ങനെ ഈ 5 പേരുടെ കഴുത്തെ കാൽ വയ്ക്കാനും എന്നിട്ട് ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് ഇരിപ്പാനും പറയാൻ എങ്ങനെ കഴിയും? ഇതേ വാക്കുകൾ നേരത്തെ യോശുവ തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കേട്ടിരുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും തന്നെ കേൾക്കാം, ഭയപ്പെടരുത്, ശങ്കിക്കരുത്, ഉറപ്പും ധൈര്യമുള്ളവരായിട്ടിരിക്കാം. നമുക്ക് ദൈവസംഗതി നമ്മൾ കേട്ട കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം.